2019 ജൂൺ 15 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നമ്മുടെ എംപിമാർ പംക്തിയിൽ ശശി തരൂർ എംപിയുമായി പി എച്ച് സനൽകുമാർ നടത്തിയ അഭിമുഖം. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. അവിടെ വൻ ഭൂരിപക്ഷം ഉറപ്പാക്കി മൂന്നാം തവണയും ജയം നേടിയ ഡോക്ടർ ശശി തരൂർ മുമ്പില്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ പിന്തുണ ലഭിച്ചതിലും പ്രവർത്തനങ്ങളും മതേതര നിലപാടുകളും അവർ അംഗീകരിച്ചതിലും ആഹ്ലാദവാനാണ് മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ഡോക്ടർ തരൂർ. ലോക്സഭയിലെ നേതൃപദവി രാഹുൽഗാന്ധി ഏറ്റെടുത്തില്ലെങ്കിൽ പകരം പരിഗണിക്കുന്ന പേരാണിത്. പാർട്ടി ഏൽപ്പിച്ചാൽ പദവി സസന്തോഷം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്ന ശബരിമല പ്രശ്നത്തിൽ പുതിയ നിയമനിർമ്മാണത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പി എച്ച് സനൽകുമാറിന്റെ ചോദ്യം, മൂന്നാം തവണയും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞതെങ്ങനെ? ശശി തരൂരിന്റെ ഉത്തരം, സഹായകരമായത് രണ്ട് ഘടകങ്ങളാണ്. അതിലൊന്ന് എം പി എന്ന നിലയിൽ 10 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. അതാണ് ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന കാര്യം. മൂന്നാം തവണയും ജനവിധി തേടിയത് ആദ്യ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് കേവലം 7 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. എന്റെ സേവനത്തിൽ ആദ്യ തവണത്തേതിലും അല്ലെങ്കിൽ അതിലുമുപരി മതിപ്പ് ജനങ്ങൾക്കുണ്ടെന്നതിന്റെ തെളിവാണത്. തിരുവനന്തപുരത്ത് ഒരു വികസന അജണ്ടയുമായാണ് മത്സരത്തിനെത്തിയത്. 10 വർഷം അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനായി. എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് നിർത്താൻ ഞാനും എന്റെ പ്രസ്ഥാനവും നടത്തിയ ഇടപെടലുകളാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും സംസ്ഥാനത്തും ബി ജെ പി വർഗീയതയിൽ അധിഷ്ഠിതമായി പ്രചരണം നടത്തിയ സാഹചര്യത്തിൽ ഈ ഫലം തെളിയിക്കുന്നതും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയാണ്. ചോദ്യം, തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ സഹകരിച്ചില്ലെന്ന ആക്ഷേപം മറികടക്കാനായതെങ്ങനെ? ഉത്തരം, അടിസ്ഥാനരഹിതമായ ആരോപണമാണത്. യു ഡി എഫ് സഹകരിക്കാതിരുന്നിട്ടില്ല. പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും മനോവീര്യം തകർക്കാൻ എതിരാളികൾ നടത്തിയൊരു നീക്കമാണത്. ചോദ്യം, ലോക്സഭയിൽ കക്ഷി നേതൃസ്ഥാനത്തേക്ക് അങ്ങേ പരിഗണിക്കുന്നുണ്ടെന്നറിയുന്നു. ഉത്തരം, പാർട്ടി ഏത് ജോലി ഏൽപ്പിച്ചാലും സന്തോഷത്തോടെ ഏറ്റെടുക്കും. അതേസമയം രാഹുൽഗാന്ധി നേതൃത്വ പദവി ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയും ആഗ്രഹവും. സഭയിൽ രാഹുൽഗാന്ധിക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പ്രതിപക്ഷ എം പി എന്ന നിലയിൽ ലോക്സഭയിൽ മതേതരത്വ ശബ്ദമുയർത്തും. ഒപ്പം മണ്ഡലത്തിനു വേണ്ടിയും പരിശ്രമിക്കും. ചോദ്യം, മൂന്നാം തവണയും തിരുവനന്തപുരത്തിന്റെ എം പി ആകുമ്പോൾ മനസ്സിലുള്ള വികസന പദ്ധതികൾ? ഉത്തരം, ഇത്തവണ മുൻഗണന നൽകാൻ നിശ്ചയിച്ചുറപ്പിച്ച നിരവധി പദ്ധതികളുണ്ട്. അതോടൊപ്പം ദേശീയപാത, ബൈപ്പാസ്, വിഴിഞ്ഞം, തുറമുഖം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കും. നഗരത്തിൽ ശക്തവും സുസ്ഥിരവുമായ കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കും. ഖരമാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും. മത്സ്യത്തൊഴിലാളികൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും സാമൂഹ്യ ക്ഷേമ പദ്ധതികളും നടപ്പാക്കും. ചോദ്യം, വിഴിഞ്ഞം തീരദേശ വികസനം, ലൈറ്റ് മെട്രോ, സ്മാർട്ട് സിറ്റി, ദേശീയപാതാ വികസനം തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ എന്ത് ഇടപെടലുകളാണ് നടത്തുക? ഉത്തരം, വിഴിഞ്ഞം ദേശീയപാത, ബൈപ്പാസ് തുടങ്ങിയവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കും. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിർണായക പങ്ക് നഗരസഭയ്ക്കാണ്. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി ഒന്നാംഘട്ട പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയില്ല. എന്റെ ഇടപെടലുകളെ തുടർന്നാണ് രണ്ടാം പട്ടികയിൽ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയത്. ലൈറ്റ് മെട്രോ പദ്ധതി പ്രാരംഭസ്ഥിതിയിലാണ്. യാഥാർത്ഥ്യമാക്കേണ്ടത് എന്റെ പ്രതിബദ്ധതയാണ്. ചോദ്യം, സംസ്ഥാനത്തും കേന്ദ്രത്തിലും രാഷ്ട്രീയമായ എതിർചേരിയിലുള്ളവർ ഭരണം കൈയാളുമ്പോൾ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള വെല്ലുവിളികളെ എങ്ങനെ മറികടക്കും? ഉത്തരം, കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവചനം പോലെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നതാണ് എന്റെ രീതി. രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്താണ്. ജനങ്ങളുടെ കാര്യം വരുമ്പോൾ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളും സർക്കാരുകളും എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. ക്രിയാത്മകവും സഹകരണത്തോടെയുള്ളതുമായ പാത കണ്ടെത്താൻ ശ്രമിക്കും. എന്റേതായ രീതിയിൽ മറികടക്കാൻ ശ്രമിക്കും. രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ചോദ്യം, ശബരിമല പ്രശ്നത്തിന് വിശ്വാസികളുടെ ആശങ്കകൾ ഇല്ലാതാക്കാനുള്ള പരിഹാര ശ്രമം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഉത്തരം, വിശ്വാസികളുടെ പ്രശ്നം എന്നും മനസ്സിലുണ്ടാകും. വ്രണിതരായ വിശ്വാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാവുന്നതെല്ലാം ചെയ്യും. എം പിയെക്കാൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്കാണ് ഇതിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാനാവുക. സുപ്രീംകോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകുകയാണ് ഒരു പോംവഴി. അത് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ബി ജെ പി നയിക്കുന്ന സർക്കാർ ചെയ്തിട്ടുമില്ല. സുപ്രീംകോടതി വിധി മറികടക്കാൻ പുതിയ നിയമം കൊണ്ടുവരികയാണ് അടുത്ത മാർഗം. അത് ഭൂരിപക്ഷമുള്ള സർക്കാരിന് അനായാസം ചെയ്യാം. അതും എൻ ഡി എ സർക്കാർ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടിയും നൽകിയിട്ടില്ല. ഇത് നേടിയെടുക്കാനും പ്രശ്നപരിഹാരം കണ്ടെത്താനും സമ്മർദ്ദം ചെലുത്തും.